അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരാൾ ഉദഹിയത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഉദഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദുൽഹിജ്ജ ഒന്ന് മുതൽ, ദുൽഹിജ്ജ ഒന്ന് മുതൽ എന്നുള്ളത് എവിടുന്ന കിട്ടുന്നത്? അത് ആ ഹദീസിൽ നിന്ന് തന്നെ കിട്ടും. ഇതാ റൈത്തും ഹിലാല ദുൽഹിജ്ജ. അപ്പൊ അതിന്റെ സമയം, അതിന്റെ തുടക്കവും ഒടുക്കവും ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. ഒരാൾ അവന്റെ മുടിയും നഖവും ഒക്കെ എടുക്കാതിരിക്കേണ്ടതിന്റെ സമയം കൃത്യമായി തന്നെ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് ദുൽഹിജ്ജ ഒന്ന് മുതൽ, ഇതാ റൈത്തും ഹിലാല ദുൽഹിജ്ജ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ദുൽഹിജ്ജ ഒന്ന് മുതൽ ഏതുവരെ എന്നുള്ളതും ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ രണ്ടാമത് ഉദ്ധരിച്ച ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഹത്ത യുദഹിയ, അവൻ അറക്കുന്നത് വരെ, അവന്റെ അറവ് കഴിയുന്നത് വരെ അവനെന്ത് ചെയ്യാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ സംസാരിച്ചത്. ഒന്ന് ദുഫർ, രണ്ട് ഷഹർ, മൂന്ന് ബഷർ. ദുഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നഖം, അത് കാലിലെ നഖമാകട്ടെ കയ്യിലെ നഖമാകട്ടെ ഒന്നും തന്നെ പാടില്ല. അതേപോലെ തന്നെ ഷഹർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് അത് പിന്നെ തലയുടെ മുടി മാത്രമാണ്, അങ്ങനെയല്ല. തല, താടി, മീശ, അതേപോലെ തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള പിന്നെ എല്ലാ തരത്തിലുള്ള മുടിയും ഷഹറും അതിൽ പെടും എന്നുള്ളത് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിൽദാണ്, ജിൽദുൽ ഇൻസാനാണ് ബഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തൊലി. അതാണ് എന്ത് ബഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജിൽദ് എന്നുള്ളതിന്റെ അർത്ഥം തൊലി. അപ്പോൾ ഈ മൂന്നെണ്ണത് പ്രത്യേകമായി ഹദീസിൽ എടുത്തു പറഞ്ഞതാണ്. ഈ മൂന്നെണ്ണം, അവന്റെ നഖം, മുടി, തൊലി, അവന്റെ ശരീരത്തിൽ ഒന്നും തന്നെ ഉദഹിയത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ നിയമം ബാധകമായിട്ടുള്ളത്. ഉദഹിയത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള നിയമത്തെക്കുറിച്ചാണ് ഈ ഹദീസിൽ പഠിപ്പിച്ചത്. അത്തരത്തിലുള്ള ആളുകൾ അവരുടെ മുടിയോ അവരുടെ നഖമോ അവരുടെ തൊലിയോ ഒന്നും തന്നെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യരുത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിക്കൊണ്ട് അതിൽ അറിയേണ്ടത് ഇതിന്റെ സമയം ഏതാന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഹത്ത യുദഹിയ, ആ ഉദഹിയത്ത് അറക്കുന്നത് വരെ. ഇത് പ്രത്യേകമായി പറയാനുള്ള കാരണം ചില ആളുകൾ ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ ദുൽഹിജ്ജ പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്നൊക്കെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അറക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, ചില നാടുകളിലൊക്കെ പത്തിന് അറക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ പതിനൊന്നിന്, പന്ത്രണ്ടിന്, പതിമൂന്നിനൊക്കെയാണ് അറക്കുക. അപ്പൊ എന്നാണ് അവന്റെ അറവ് കഴിയുന്നത്, അതുവരെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊന്നും എടുക്കരുത് എന്നുള്ളതാണ്. പിന്നീട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ഒന്ന് അംറിന്റെ രൂപത്തിൽ പഠിപ്പിച്ചു, യുംസിഖ് എന്നാണ്, ഫൽ യുംസിഖ് എന്നാണ് ഒരു രിവായത്തിൽ വന്നത്. മറ്റൊരു രിവായത്തിൽ വന്നിട്ടുള്ളത് എന്താണ്, നഹീന്റെ രൂപത്തിലാണ് വന്നത്, ഫലാ യമസ്സ. മുസ്ലിമിന്റെ തന്നെ മറ്റു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഫലാ യഹുദന്ന എന്നും വന്നിട്ടുണ്ട്. ഫലാ യമസ എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്ത് വന്നിട്ടുണ്ട്, ഫലാ യഹുദന്ന, അവൻ എടുക്കുക തന്നെ ചെയ്യരുത്, മുറിക്കുക, നീക്കം ചെയ്യുക തന്നെ ചെയ്യരുത് എന്നും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നഹിയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ അംറും നഹിയും, അവ രണ്ടും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംറ് ഈ വിഷയത്തിൽ വന്നു, അതേപോലെ തന്നെ നഹിയും വന്നു. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു ചർച്ച, ഈ അംറു വുജൂബിന്റെ അംറാണോ, അതേപോലെ ഈ നഹിയ് അത് പിന്നെ തഹരീമിന്റെ നഹിയാണോ, അതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടും പറഞ്ഞ ആളുകളുണ്ട്. പ്രബലമായ ഒരു വിഭാഗം പറഞ്ഞ എന്താണ്, ഇത് വുജൂബിനെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ പറഞ്ഞ അംറ് അത് വുജൂബാണ് എന്നുള്ളതിനെ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള നഹിയ് അത് കറാഹത്തും, വെറും കറാഹത്ത് മാത്രമല്ല, കറാഹത്തു തഹരീമാണ്, ഹറാമാണ് എന്നുള്ളതാണ് ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാൾ അവന്റെ നഖമോ മുടിയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് തൊലിയൊക്കെ നീക്കം ചെയ്യുന്നത് അത് ഹറാം എന്ന് തന്നെയാണ് ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പ്രബലരായ മുൻഗാമികളായ ആളുകൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇമാം നഹവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിലുള്ള ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, വഖ്തലഫൽ ഉലമാഉ ഫീ മൻ ദഖലത അലൈഹി അശ്ര ദുൽഹിജ്ജ വറാദാൻ ഉലഹിയ വഖാല സഈദ് ബിൻ മുസയ്യിബ് വറബിയത്ത് വഅഹ്മദ് വഇസാഖ് വദാവൂദ് വബഅദു അസ്ഹാബി ഷാഫീ ഇന്നഹു യഹ്റുമു അലൈഹി അഖദു ഷൈഇൻ മിൻ ശൈരിഹി വളഫാരിഹി ഹത്താ യുലഹിയ. ഈ പറഞ്ഞ ആളുകളൊക്കെ എന്താണ്, ഹറാം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം നവവി ശറഹ് മുസ്ലിം വിശദീകരിക്കുകയാണ്. ആരൊക്കെ പറഞ്ഞു? സഈദ് ബിൻ മുസയ്യിബ്, അതേപോലെ തന്നെ റബിയത്ത്, അഹമ്മദ്, ഇസാഖ്, ദാവൂദ്, അതേപോലെ തന്നെ ഷാഫി മദബിൽപ്പെട്ട ചില ആളുകളും എന്താണ് ഇതൊക്കെ നീക്കം ചെയ്യൽ ഹറാം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർ മനസ്സിലാക്കിയിട്ടുള്ളത് കറാഹത്തിന്റെ, അതെന്താണ്, തഹരീമിന്റെ കറാഹത്താണ് എന്നുള്ളതാണ്. വഖാൽ ഷാഫി വസാബ്, എന്നാൽ ഷാഫി മദബിൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇമാം നവവി പറയുന്നത് ഹുവ മക്രൂഹുൻ കറാഹത്തു തൻസീഹ് വലൈസ ബി ഹറാമിൻ, അത് പിന്നെ തൻസീഹിന്റെ കറാഹത്ത് മാത്രമാണ്, അതെന്തല്ല ഹറാമിന്റെ കറാഹത്തല്ല എന്നുള്ളതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ വേറെ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് കറാഹത്ത്, അത് കറാഹത്തോ കറാഹത്തോ അല്ല, അത് ഹലാലാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഈ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹനീഫ അവരൊക്കെ പറഞ്ഞ എന്താ വെച്ചാല് ലാ യുക്രഹു എന്നുള്ളതാണ്, അത് കറാഹത്തല്ല എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വിഷയം സംബന്ധമായിട്ടുള്ള ചർച്ചയിലേക്ക് നമ്മൾ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു പ്രബല വിഭാഗം ആളുകൾ, നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് തന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇത് കൽപ്പന വന്നിട്ടുള്ളത് അത് വുജൂബിന്റെ കൽപ്പനയാണ്, നഹി വന്നിട്ടുള്ളത് അത് തഹരീമിന്റെ നഹിയാണ്, അതല്ല അത് വെറും കറാഹത്ത് മാത്രമാണ് എന്നുള്ളതിന് എന്ത് വേണം, തെളിവ് വേണം. അപ്പോ പ്രത്യേകിച്ചൊരു തെളിവും അതിൽ വരാത്ത സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ അഫിലുള്ള, അതേപോലെ തന്നെ രജനത്ത് ദായ്മയുടെ ഫത്വയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാല്, ഇനി ഇങ്ങനെ ഒരാള് ഉലഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചു, അയാള് ഇത് നീക്കം ചെയ്താലോ, അതുകൊണ്ട് അയാൾ അവരുടെ ഉലഹിയത്ത് ശരിയാകാതെ വരുമോ? അതൊരിക്കലുമില്ല. അയാളുടെ ഉലഹിയത്ത് സഹീഹാണ് എന്നുള്ളതാണ് എല്ലാവരും ഒരേപോലെ പറഞ്ഞിട്ടുള്ളത്. അയാൾ അതിന് എന്തെങ്കിലും ഫിദ്യ കൊടുക്കേണ്ടതുണ്ടോ? ഒരു ഫിദ്യയും അയാൾ കൊടുക്കേണ്ടതില്ല. അത് മറന്നുകൊണ്ടാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, മറന്നുകൊണ്ടോ പിന്നെ ജഹിൽ കൊണ്ടോ നിസിയാൻ മറവി കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ ഒരാള് ഇത് നീക്കം ചെയ്താൽ അവന്റെ ഉലഹിയത്തിന് അതുകൊണ്ട് യാതൊരുവിധ തകരാറുമില്ല, അവന്റെ ഉലഹിയത്ത് സഹീഹാണ് എന്നുള്ളത് എല്ലാവരും ഒരേപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലത് ഹറാമാണ്, ഈ നഹി വന്നിട്ടുള്ളത് അത് ഹറാമാണ് എന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞു? അവൻ കുറ്റക്കാരനാണ്, അവൻ ആസിയാണ്, അല്ലെങ്കിൽ അവൻ ആസിമാണ്, അതുകൊണ്ട് അവർ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നുള്ളത് അത് ഹറാമാണെന്ന് പറഞ്ഞ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, മനഃപൂർവ്വം ഒരാൾ അത് ചെയ്താൽ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ വിഷയത്തിൽ ചോദിച്ചു, അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ, വമൻ അഖദ ഷൈഅ മിൻ ശൈരിഹിയോ വദഫാരിഹിയോ വശറതിഹി ഫിൽ അശ്രിൻ ആസിയൻ ഔ ജാഹിലൻ, ഒരാൾ തന്റെ മുടിയിൽ നിന്നോ നഖത്തിൽ നിന്നോ അല്ലെങ്കിൽ തൊലിയിൽ നിന്നോ ഈ പത്തില് മറന്നുകൊണ്ടോ അല്ലെങ്കിൽ ജാഹിലൻ ജാഹിലായിക്കൊണ്ടോ പിന്നെ ഒരാള് നീക്കം ചെയ്താൽ, വഹു ആസിമുൻ അല തൽഹിയത്തി ഫലാ ഷൈഉൻ അലൈഹി, അവൻ ഉലഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ, കണ്ടോ, നാസി ആയിക്കൊണ്ടോ ജാഹിൽ ആയിക്കൊണ്ടോ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ വിവരമില്ലാതെ ആയിക്കൊണ്ടോ ചെയ്താൽ എന്താണ്, ഫലാ ഷൈഉൻ അലൈഹി, അവന് അതൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. ലിഅന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് വളഅ ഇബാദിഹി അൽഖതഉ വന്നിസ്യാൻ ഫി ഹാദൽ അംരി വശ്ബാഹി, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എന്താണ് ഖതഉ നിസ്യാൻ എന്താണ് അള്ളാഹുവിന്റെ അടിമകൾക്ക് പുറത്തു കൊടുത്തിട്ടുള്ള ഒരു സംഗതിയാണ്. വഅമ്മാ മൻ ഫഅല ദാലിക അമദൻ, എന്നാൽ മനഃപൂർവ്വം ഒരാൾ അത് ചെയ്താൽ, ഫഅലൈഹി അത്തൗബത്തു ഇലല്ലാഹി സുബ്ഹാനഹു വതആല, അവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, വലാ ഷൈഉൻ അലൈഹി, മറ്റൊന്നും അവൻ ചെയ്യേണ്ടതില്ല, അതായത് അവന്റെ മേൽ ഫിദിയയോ അതിന് കഫാറത്തോ ഇല്ല. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളത് ആര് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഖനിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ മനഃപൂർവ്വം ഒരാൾ ചെയ്താൽ, ഫൈൻ ഫാല ഇസ്തഗ്ഫർ അല്ലാഹ്, അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, വലാ ഫിദിയത്ത ഫീ ഇജ്മാൻ, അതിലെന്തില്ല, പിന്നെ ഫിദിയ ഒന്നുമില്ല എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. സവാൻ ഫാലഹു അംദൻ ഔ നിസ്യാനൻ, അത് അവൻ മനഃപൂർവ്വം ചെയ്താലും ശരി മറന്നുകൊണ്ട് ചെയ്താലും ശരി എന്നുള്ളത് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇത് ആർക്കാണ് ഇത് ബാധകമാകുന്നത്? ഇത് ബാധകമാകുന്നത് ആർക്കാണ്? അതായത് ഈ നഖവും മുടിയും അവന്റെ ശരീരത്തിൽ നിന്നുള്ള തൊലിയോ അങ്ങനെയുള്ളതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല, ഈ അവനെ ഉലഹിയത്ത് ഇറക്കുന്നത് വരെ, ബലി ഇറക്കുന്നത് വരെ എന്നുള്ള കൽപ്പന ബാധകമാകുന്നത് ആർക്കാണ്? അവന്റെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഇത് ബാധകമാണോ? അല്ല എന്നുള്ളതാണ് പിന്നെ ഏതാണ്ട് എല്ലാവരും ഒരേപോലെ പറഞ്ഞിട്ടുള്ളത്. അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ഹദീസിൽ വന്നിട്ടുള്ളത് എന്താണ്, ആ ഹദീസിന്റെ പദപ്രയോഗം തന്നെ വന്നിട്ടുള്ളത് ആരെങ്കിലും ഉലഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചാൽ എന്നുള്ളതാണ്. അറാദ അഹദുക്കും അൻ യുലഹിയ, അപ്പൊ നിങ്ങളിൽ ആരാണോ ഉലഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഉലഹിയത്ത് ഇറക്കാൻ ആരാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് മാത്രം ബാധകമായിട്ടുള്ള വിധിയാണ് ഇത് എന്നുള്ളതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസാണ് അതിന്റെ തെളിവ്. അപ്പൊ ഇത് പ്രത്യേകമായി പറയാനുള്ള കാരണം എന്താ വെച്ചാല്, നമ്മള് കുടുംബത്തിലുള്ള ഒരാൾ ഉലഹിയത്ത് ഇറത്താൽ തന്നെ അതെന്താകും, അവന്റെ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും അതിന്റെ പ്രതിഫലം കിട്ടും, ഭാര്യ മക്കള് അതേപോലെ തന്നെ മാതാപിതാക്കള്. അപ്പൊ അവരൊക്കെ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. കാരണം ഈ ഹദീസിൽ പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞ എന്താണ്, അറാദ അന്യുലഹിയ, ഉലഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരാൾ എന്നാണ് ഹദീസിൽ പറഞ്ഞത്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉലമാക്കളൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളതും ഇങ്ങനെ തന്നെയാണ്. അവന്റെ വാലിദാൻ അതേപോലെ തന്നെ അഹല് ഔലാദ് ഇവർക്കൊന്നും ഈ വിധി എന്തല്ല, ബാധകമല്ല, അവർ അവരുടെ മുടിയോ നഖമോ ഒക്കെ നീക്കം ചെയ്യുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ഹാദൽ ഹുക്മു ഖാസുൻ ബിമൻ യുലഹി, ഈ ഹുക്കും എന്താണ്, ഖാസാണ്, ആരാണോ ഉലഹിയത്ത് ഇറക്കുന്നത് അവന് ഖാസാണ്. അമ്മാമൻ യുലഹ അനുഹു ഫലാ യതഅല്ലഖു ബിഹി ഹാദൽ ഹുക്മ്, എന്നാൽ മറ്റുള്ളവരെന്താണ്, യുലഹ അനുഹു, മറ്റുള്ളവര് അവർക്കെന്താണ് ഈ ഹുക്കുമ് ബാധകമല്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുലഹി അൻ അഹ്ലി ബൈതിഹി, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉലഹിയത്ത് ഇറക്കാറുണ്ടായിരുന്നു. വലം യുൻഖൽ അൻഹു അന്നഹു അമറഹും ബിൽ ഇംസാക് അൻ ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞതായിട്ട് പിന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താണ്, ആരാണോ ഉലഹിയത്ത് അർക്കുന്നത്, അതായത് ആരാണോ സാഹിബുൽ മാൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, റബ്ബുൽ ബൈത്ത്, അതിന്റെ ഉത്തരവാദിത്വം. ആരാണോ പണം ഇറക്കി അത് പിന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് മാത്രം ഇത് ബാധകമാണ്. ഇതേപോലെ തന്നെ നമ്മളിപ്പോ ചിലപ്പോൾ വിദേശത്തായിരിക്കും, ആ വിദേശത്തുള്ള ആളുകൾ സാധാരണ ചെയ്യാറുള്ളത് നാട്ടിലൊരാളെ വക്കാലത്തായിട്ട് ഏൽപ്പിക്കും, അയാളിത് ചെയ്യേണ്ടതുണ്ടോ, അയാളൊന്നും ഇത് ചെയ്യേണ്ടതില്ല. അപ്പൊ ആരാണോ സാഹിബുൽ മാൽ, ധനത്തിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ റബ്ബുൽ ബൈത്ത്, ആ വീട്ടിൽ ആരാണോ ഇത് ചെയ്യുന്നത്, ആ രക്ഷാധികാരി ആരാണോ, ആരാണോ പണം മുടക്കുന്നത്, ഇത് വാങ്ങുന്നത്, അയാൾ മാത്രം ചെയ്യേണ്ട ഒരു ബാധകമായിട്ടാണ് ഇത് എന്നുള്ളതാണ് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഇനി മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം, എന്താണ് ഇതിന്റെ ഹിക്മത്ത്, എന്താണ് ഇതിന്റെ ഹിക്മത്ത് എന്താണെന്നുള്ളത് പല ഉലമാക്കളും വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നു മുതൽ അറിവ് കഴിയുന്നത് വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നീക്കം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മൂന്ന് പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് ഇതിന്റെ ഹിക്മത്തിനെ സംബന്ധിച്ച്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, ഹിക്മത്ത് എന്താണ്, അല്ലാഹു റസൂൽ അത് വിരോധിച്ചു, അത് തന്നെയാണ് ഇതിന്റെ ഹിക്മത്ത്. അല്ലാഹു റസൂൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ദർശൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഹിക്മത്ത് എന്താന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹിക്മത്ത് അദ്ദേഹം വിശദീകരിക്കുന്നത് ഒന്ന് ഇതാണ്, എന്ത്, ഹുവ നഹിയു റസൂലില്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാകും, അതിലൊരു ഹിക്മത്ത് ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം ആയത്തുദ് ചിഹ്നമാക്കാന കൗലു മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ഹക്കും ബൈനഹും അൻ യഖൂലു സമീഅന വഅത്തഅന എന്നുള്ള ആയത്തുണ്ടല്ലോ. അള്ളാഹു അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ട സത്യവിശ്വാസികൾ സ്വീകരിക്കുന്ന നിലപാടെന്തായിരിക്കും, സമിഅന വഅത്തഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കും ആ ആയത്ത് അദ്ദേഹം എടുത്തു തിരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, റസൂൽ ഒരു കാര്യം പറഞ്ഞു, അതന്നെയാണ് അതിന്റെ ഹിക്മത്ത്. രണ്ടാമതൊരു ഹദീസ് അദ്ദേഹം തെളിവായിട്ട് ഉദ്ധരിച്ചു, ഏത്, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചല്ലോ, ആർത്തവകാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ട നോമ്പ് അവർ നോറ്റ് വീട്ടുന്നുണ്ട്, എന്നാൽ നമസ്കാരം അവർ വീട്ടുന്നല്ലോ എന്നുള്ളത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല അതിന് കൊടുത്ത മറുപടി എന്താ, നോമ്പ് നോറ്റ് വിട്ടാൽ ഞങ്ങളോട് അള്ളാഹു റസൂൽ കൽപ്പിച്ചു, നിസ്കാരം അത് കള്ളാക്കണമെന്ന് റസൂലുള്ള ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ള കൽപ്പിച്ചു അത് ചെയ്യണം, നോമ്പ് നിങ്ങൾ നോറ്റ് വിട്ടണം, നമസ്കാരം വിട്ടാൻ വേണ്ടി കൽപ്പിച്ചില്ല, അതന്നെയാണ് അതിന്റെ ഹിക്മത്ത്. ആ വിശദീകരണം ആ ഹദീസും ആരെടുത്ത് ഉദ്ധരിച്ചു, ആയിഷ റളിയല്ലാഹു തആലാ കൊടുത്ത വിശദീകരണം ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി എടുത്തുദ്ധരിച്ചു. ഈ വജ്ഹാണ്, ഈ അഭിപ്രായമാണ്, ഈ ഹിക്മത്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏത് വിഷയത്തിലും അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു, അതന്നെയാണ് എന്ത്, അതിന്റെ ഹിക്മത്ത്. അപ്പൊ ഇതാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, വേറെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവിൽ വിശദീകരിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന്, ഇങ്ങനെ നീക്കം ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒരു നിഅമത്താണ്, ഇതൊരു നിഅമത്തായിട്ടാണ്, നിഅമത്തായിട്ടുള്ള കൽപ്പനയായിട്ടാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എന്താ വെച്ചാൽ, വഹാദാ മിൻ നിഅമത്തി സുബ്ഹാനഹു വതആല ഇബാദിഹി, ഇത് അള്ളാഹുവിന്റെ അടിമകൾക്ക് ചെയ്തെന്ന ഒരു നിഅമത്താണ്. കാരണം ലിയന്നഹു ലമ്മാ ഫാതഹുൽ മുദിന വൽ ഖുറാ വൽ അംസാർ അൽ ഹജ്ജ്, കാരണം ഈ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പ്രദേശങ്ങളിലും നാടുകളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഹജ്ജ് നഷ്ടപ്പെട്ടപ്പോൾ, അതായത് അവർക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ. അതേപോലെ തന്നെ തഅബ്ദു ലില്ലാഹി സുബ്ഹാനഹു വതആല ബി തർക്കി തറഫ്, അതേപോലെ തന്നെ ഹാജിമാർ ചെയ്യുന്നത് പോലെ സുഖ സൗകര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഹാജിമാർ ഹജ്ജ് ചെയ്യുമ്പോൾ അവർക്ക് അനുവദിച്ച ഒരുപാട് കാര്യങ്ങൾ തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഹജ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് ശരിയാ ലിമൻ ഫിൽ അംസാരി ഹാദൽ അംർ, അതുകൊണ്ട് എന്ത് ചെയ്തു, ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക്, ഈ നാടുകളിലുള്ള ആളുകൾക്ക് എന്തായി, പിന്നെ അത് ഈ കൽപ്പന നിയമമാക്കപ്പെട്ടു. ഷറാഹു ലഹും ലിയുഷാരിക്കു അൽ ഹുജ്ജാജ, എന്തിനാണ് അത് അവർക്ക് ഷറാക്കി കൊടുത്തത്, ലിയുഷാരിക്കു അൽ ഹുജ്ജാജ, അവർ ഹാജിമാരോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫി വാലിമായ തഅബ്ബദൂന ലില്ലാഹി തആലാ ബിതർക്കി, കാരണം ഹാജിമാരെന്ത് ചെയ്യുന്നത്, ചില കാര്യങ്ങൾ അവർ ഒഴിവാക്കുന്നുണ്ട്. ഹാജിമാരെന്താ ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്, നഖവും മുടിയും ഒന്നും അവർ നീക്കം ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ചില വിഷയങ്ങളിൽ എന്ത് ചെയ്യുക, ഹാജിമാരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് അള്ളാഹു നമുക്ക് ചെയ്തു തന്നൊരു നിഅമത്താണ്. ഉദ്ഹിയത്ത് അർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു നിയമത്താണ്, കാരണം അവർക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ കാര്യങ്ങളാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. മൂന്നാമതായിട്ട് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വേറൊരു കാര്യം എന്താ വെച്ചാല്, ചില നുസുക്കുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാജിമാരുമായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ചില വിഷയങ്ങളിൽ നമ്മൾ അവരുമായിട്ട് പങ്കാളികളാവുന്നുണ്ട്. ഏത് പോലെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി പറയുന്നത് പോലെ ബിദബ്ഹിൽ ഖുർബാൻ, ബലി അർത്തുകൊണ്ട്, ബലി അർത്ത അവരും ബലി അർക്കുന്നുണ്ട്, നമ്മളും ബലി അർക്കുന്നുണ്ട്. അപ്പൊ ബലി അർത്തുകൊണ്ട് നമ്മൾ ഹാജിമാരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഷാറഖഹു ഫി ബഅലി ഖസായിസുൽ ഇഹ്റാമി മിനൽ ഇംസാകി അനി ശൈരി വല്ലുഫരി, ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇഹ്റാമിന്റെ പിന്നെ മുഹ്റിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നഖവും മുടിയും അവർ നീക്കം ചെയ്യുന്നില്ലല്ലോ. അപ്പോ ഇഹ്റാമിന്റെ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, ഹാജിമാരുമായിട്ട് നമ്മൾ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതാണ് ഇതിന്റെ മൂന്നാമത്തെ ഹിക്മത്തായിട്ട് ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ദർസില് ഓഡിയോ നമുക്ക് കിട്ടും, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫത്വയിലും ഇത് കിട്ടും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. ഇതേപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിമിൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, ഖാൽ അസ്ഹാബിന, നമ്മുടെ ആളുകൾ പറഞ്ഞിരിക്കുന്ന പോലെ ഹിക്മത്ത് ഫിൻ നഹി അൻ യബ്ഖ, ഇതിൽ ഈ നഹീന്റെ ഹിക്മത്ത് എന്താണ്? അൻ യബ്ഖ കാമിലൽ അജ്സാഇ ലിയുഅതിക മിനന്നാർ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരം അങ്ങനെ തന്നെ എന്താകണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. മൊത്തത്തിൽ എന്താണ്, ഒന്നും ഒഴിവാകരുത്. അപ്പോ നഖം മുടിയൊക്കെ നീക്കം ചെയ്താൽ എന്താ അത് ഒഴിവാകുമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കർമ്മങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? നരകത്തിന്റെ മോചനമാണ്. അപ്പൊ ആ നരകമോചനം നേടുമ്പോൾ എന്താണ്, അവന്റെ ശരീരം പൂർണ്ണമായിട്ട് ആ നരകമോചനം നേടണം, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും. അതാണ് ഇതിന്റെ ഹിക്മത്ത്. വഖീല പറയപ്പെട്ടിട്ടുണ്ട്, തശബ്ബുഹു ബിൽ മുഹ്രിം, പിന്നെ മുഹ്രിമിനോട്, ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകളോട് പിന്നെ തശ്ബീഹാണ് എന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ട്. ഖാല അസ്ഹാബുന എന്ന നമ്മുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നു, ഹാദാ ഖാലത്തുൻ, എന്താണ് അത്? തെറ്റാണ്. കാരണം ലിയന്നഹു ലാ ഇഅ്തസിലു നിസാഅ, കാരണം അവന് മുഹ്രിമികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സംസർഗം പാടില്ല. വലാ ഇഅ്തുറുക്കു തീവ, സുഗന്ധം ഒഴിവാക്കുന്നില്ല. ലിബാസ്, അത്തരത്തിൽ ചില വസ്ത്രങ്ങൾ അവർക്ക് പാടില്ല, അതൊന്നും ഇവർ ചെയ്യുന്നില്ലല്ലോ. വൈറദാലിക്ക, ഇതല്ലാത്തതും മിമ്മാ ഇഅ്തുറുക്കുഹുൽ മുഹ്രിം, ഒരു മുഹ്രിം ഉപേക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരൊന്നും ഇവർ ചെയ്യുന്നില്ലല്ലോ. അപ്പോ അതിനോടുള്ള തശബ്ബുഹാണ് എന്നുള്ളത് പറയുന്നത് തെറ്റാണ് എന്നുള്ളത് ആര് വിശദീകരിക്കുകയാണ്? അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ശരിയല്ല എന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ട്? പിന്നെ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ മറ്റു അലുസുന്നയുടെ പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ച് ഹിക്മത്തായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ചെറിയ ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഷാല്ലാഹ് അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംബർ അവൻ പിടിച്ചു വെക്കട്ടെ എന്ന കൽപ്പനയും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നഹിയും, അവനൊന്നും എടുക്കരുത് എന്നുള്ള നഹിയും ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക, വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യും.